ആൻസിമോൾ ജോസഫ് എഴുതുന്ന ലേഖനം ചെളിക്കൂനയിലിറങ്ങിയ മാതാവ്. പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിലെ കോടതിയിൽ അനേക നാളായി ഒരു കേസ് നടന്നു വരികയായിരുന്നു. 1625 അതിന് വിധിയായി. എന്നാൽ അത് വളരെ ക്രൂരമായ ഒന്നായിരുന്നു. അന്ന എന്ന യുവതിയെ നദിയിലെറിഞ്ഞു കൊല്ലണം. നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ കന്യകയായിരുന്നു അന്ന. ബർട്ട്ലോ മാർജിന്റെയും ജാഡ്വികയുടെയും മകളായ അന്നയുടെ വീട്ടിൽ നിത്യം പട്ടിണിയായിരുന്നു. മാതാപിതാക്കളുടെ അധ്വാനങ്ങളൊന്നും ദാരിദ്ര്യമകറ്റാൻ പ്രാപ്തമായില്ല. അതിനാൽ മനസ്സില്ലാ മനസ്സോടെ അവൾ അന്നയെ വാർസോ നഗരത്തിലെ ഒരു കുടുംബത്തിൽ വീട്ടുവേലയ്ക്കയച്ചു. നാളുകൾ കഴിഞ്ഞു. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ വളർന്ന അന്നയ്ക്ക് നഗരത്തിന്റെ കാപട്യങ്ങൾ മനസ്സിലായില്ല. നഗരത്തിലെ ഒരു യുവാവുമായി അവൾ പ്രണയത്തിലായി. അയാളുടെ സ്നേഹം ആത്മാർത്ഥമെന്ന് തെറ്റിദ്ധരിച്ചു. അയാളുടെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നിടം വരെ എത്തി ആ ബന്ധം. എന്നാൽ ഇതറിഞ്ഞ യുവാവ് അന്നയെ വിവാഹം കഴിക്കുവാൻ തയ്യാറായതുമില്ല. വിശ്വസിച്ചു സ്നേഹിച്ച വ്യക്തിയാൽ വഞ്ചിക്കപ്പെട്ട അന്ന കുഞ്ഞിന്റെ ജനനത്തോടെ മാനസിക വിഭ്രാന്തിയിലെത്തി. അപമാനവും ഭയവും നിരാശയും താങ്ങാനാകാതെ കുഞ്ഞിനെ അടുത്തുള്ള നദിയിലെറിഞ്ഞു. പ്രസ്തുത കേസിലാണ് അവൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. വിസ്റ്റുല നദിയിലെറിഞ്ഞ് വധിക്കാൻ വിധിക്കപ്പെട്ട അന്നയെ മരണത്തിനൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട വൈദികന് അവളുടെ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ബോധ്യമായി. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. ഷെസ്റ്റോക്കോവയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടാനും അമ്മയുടെ സംരക്ഷണത്തിന് സ്വയം ഭരമേൽപ്പിക്കാനും അദ്ദേഹം അന്നയെ ഉപദേശിക്കുകയും അതിനവളെ സഹായിക്കുകയും ചെയ്തു. ക്രൂരമായ വിധി നടപ്പാക്കൽ. വിധി നടപ്പാക്കേണ്ട ദിവസം വന്നെത്തി. ആകാംക്ഷാഭരിതരായ വലിയ ജനക്കൂട്ടം വിസ്റ്റുല നദീതീരത്ത് തടിച്ചുകൂടി. അനുകമ്പയും കുറ്റപ്പെടുത്തലുകളും സമ്മിശ്രിതമായ അന്തരീക്ഷം. മരണം തൊട്ടുതൊട്ട് നിൽക്കുന്ന അന്ന പക്ഷെ അതൊന്നും കേട്ടില്ല. നദിയുടെ മുകളിലൂടെയുള്ള പാലം വരെ ജനം അന്നയെ അനുഗമിച്ചു. ആരാച്ചാർ വലിയൊരു കല്ല് അവളുടെ കാലിൽ ബന്ധിച്ചു. നദിയുടെ അഗാധ ഗർത്തത്തിലേക്ക് അവൾ ആണ്ടുപോകുമെന്ന് ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണത്. ഭയവിഹ്വലയായി ജീവച്ഛവം പോലെ വിറങ്ങലിച്ചു നിന്ന അന്ന നദിക്കരയിൽ മുട്ടുകുത്തി. അവളുടെ തെറ്റുകൾ മുഴുവൻ ജനത്തിനു മുൻപിൽ പരസ്യമായി ഏറ്റുപറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചതെല്ലാം വിവരിച്ച് ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. അവസാനം ഷെസ്റ്റോക്കോവയിലെ പരിശുദ്ധ ദൈവമാതാവിനായി സ്വയം സമർപ്പിച്ചു. പരിശുദ്ധയമ്മയുടെ സഹായവും സംരക്ഷണവും ചോദിച്ച് അവൾ പ്രാർത്ഥിച്ചു. തന്റെ ജീവൻ തിരികെ ലഭിച്ചാൽ ദൈവഹിതപ്രകാരം പരിശുദ്ധയമ്മയുടെ മകളായി പുതിയ ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അന്ന അമ്മയ്ക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു. ആരാചാർക്ക് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സമയമായി. കാലിൽ ഭാരമേറിയ കല്ല് ബന്ധിക്കപ്പെട്ട അന്നയെ അയാൾ വിസ്റ്റുല നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇളകിമറിയുന്ന നദീജലത്തിൽ അവളുടെ നിലവിളി സാവധാനം അലിഞ്ഞലിഞ്ഞില്ലാതായി. കടുത്ത നിശബ്ദതയിൽ എല്ലാം നോക്കി ജനം നിന്നു. പതിയെ പല കൂട്ടങ്ങളായി അവർ പിരിഞ്ഞകലുകയും ചെയ്തു. എന്നാൽ ചിലർ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നദിക്കരയിൽ നിൽപ്പുണ്ടായിരുന്നു. ആഴിയുടെ അഗാധങ്ങളിലെ സംഭവം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു കാണും. നദിയിലെ ജലം ശക്തമായി ഇളകിമറിയാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും അവിടേക്ക് ഉറ്റുനോക്കി. അതാ ഒരു സ്ത്രീരൂപം വെള്ളത്തിനടിയിൽ നിന്നും ഉയർന്നു വരുന്നു. അത് കര ലക്ഷ്യമാക്കി നീന്തുകയാണ്. ശ്വാസം അടക്കി പിടിച്ചു നിന്ന ജനത്തിന് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നദിയിലെറിയപ്പെട്ട അന്ന ജീവനോടെ കരയിലേക്കെത്തുന്നു. എല്ലാവരും അവളുടെ അടുത്തേക്കോടി. അവിശ്വസനീയതയോടെ നിൽക്കുന്ന ജനത്തോട് അന്ന ശാന്തമായി സംസാരിച്ചു. നദിയിലെറിയപ്പെട്ടതിന് ശേഷമുണ്ടായ സംഭവങ്ങൾ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അന്ന വിവരിച്ചു. കാലിൽ ബന്ധിച്ചിരുന്ന കല്ലിന്റെ ഭാരം നദിയുടെ ആഴങ്ങളിലേക്ക് അവളെ താഴ്ത്തി. അടിത്തട്ടിലെ ചെളിക്കൂനയിൽ അന്ന പൂണ്ടുപോകവേ പെട്ടെന്ന് ഷെസ്റ്റോക്കോവയിലെ പരിശുദ്ധയമ്മ പ്രഭാപൂരിതയായി അവിടെ പ്രത്യക്ഷയായി. വിസ്റ്റുല നദിയുടെ ആഴങ്ങളിൽ ചെളിക്കൂനയിലേക്ക് അമ്മ ഇറങ്ങി അന്നയെ താങ്ങിയെടുത്തു. അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. 2 സാമുവൽ 22:17. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. അന്നയുടെ കാലിൽ ബന്ധിച്ചിരുന്ന വലിയ കല്ല് വാത്സല്യനിധിയായ പരിശുദ്ധ ദൈവമാതാവ് അഴിച്ചു നീ. അതിനുശേഷം കരയിലേക്ക് നീന്താൻ അമ്മ അവളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവൾ ജീവനോടെ കരയിലെത്തിയത്. അന്ന പറഞ്ഞവയെല്ലാം കേട്ടുനിന്ന ജഡ്ജിമാരുൾപ്പെടെ നദിക്കരയിലുണ്ടായിരുന്ന സകലരും ഉടൻ നിലത്ത് മുട്ടുകുത്തി പരിശുദ്ധ ദൈവമാതാവിന് കൃതജ്ഞതയർപ്പിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49 എന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അമ്മയെ കണ്ടുകഴിഞ്ഞാൽ ഒട്ടും വൈകിപ്പിക്കാതെ അന്നയും മാതാപിതാക്കളും ജാസ്നഗോരയിലേക്ക് പുറപ്പെട്ടു. ഷെസ്റ്റകോവയിലെ പരിശുദ്ധ ദൈവമാതാവിന് നേരിട്ട് നന്ദി പറയുന്നതിനു വേണ്ടി. അപ്പോഴേക്കും അന്നയാകെ മാറിക്കഴിഞ്ഞിരുന്നു. സ്വജീവിതം ദൈവമാതാവിന് സമർപ്പിച്ചു. മടങ്ങിയെത്തിയ അവൾ പ്രാർത്ഥനയും പരിഹാരവും പുണ്യപ്രവൃത്തികളും ജീവിതശൈലിയാക്കി. ഈശോയെയും പരിശുദ്ധയമ്മയെയും പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രമായിരുന്നു പിന്നീട് അവളുടെ ജീവിതം. പരിശുദ്ധയമ്മയെ കണ്ടവരും അമ്മയുടെ സ്നേഹം അനുഭവിച്ചവരും പിന്നീടൊരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. മാത്രമല്ല, അവരുടെ ജീവിതം പരിശുദ്ധയമ്മയിലൂടെ ക്രിസ്തു കേന്ദ്രീകൃതമായി വിശുദ്ധിയിൽ കൂടുതൽ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ സ്വന്തമായി സ്വീകരിച്ച് സഹായിക്കുകയും സംരക്ഷിക്കുകയും ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യും. അന്നയെപ്പോലെ പാപാവസ്ഥയിലായിരുന്നാലും പരിശുദ്ധയമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അമ്മ സഹായത്തിനെത്തിയിരിക്കും. പാപികളുടെ സങ്കേതമാണല്ലോ നമ്മുടെ അമ്മ. പ്രലോഭനങ്ങളാൽ വലയുമ്പോഴും പാപത്തിൽ വീണുപോകുമ്പോഴും പാപഭാരം താങ്ങാതാകുമ്പോഴും ആരും സഹായമില്ലാതെ നിസ്സഹായതയിലാഴുമ്പോഴുമെല്ലാം ഒരിക്കലും കുറ്റപ്പെടുത്താതെ സ്നേഹിച്ചാശ്വസിപ്പിക്കുന്ന ഈ സങ്കേതത്തിൽ നമുക്ക് അഭയം തേടാം. അമ്മയുടെ പുണ്യങ്ങളാൽ അലങ്കരിച്ച് അമ്മ നമ്മെ പുണ്യപ്പെട്ടവരാക്കി തീർത്തുകൊള്ളും.